ഓസ്ട്രേലിയയിൽ ഒരാൾക്ക് ഓട്ടിസം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ എന്തു തരത്തിലുള്ള സഹായമാണ് ലഭിക്കുന്നത്? ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നാഷണൽ ഡിസബിലിറ്റി ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗമായുള്ള സഹായങ്ങൾ ലഭിക്കുന്നത് എന്നറിയാമോ? ഇത്തരം കാര്യങ്ങളാണ് ഓട്ടിസവുമായി ബന്ധപ്പെട്ടുള്ള അഭിമുഖത്തിന്റെ ഈ മൂന്നാം ഭാഗത്തിൽ നമ്മൾ നോക്കുന്നത്. ബ്രിസ്ബനിൽ ചൈൽഡ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ അരുൺ പിള്ളയുമായാണ് ഇതേക്കുറിച്ച് SBS മലയാളം ഇന്ന് സംസാരിക്കുന്നത്. ഓട്ടിസവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നിരവധി വിഷയങ്ങൾ ഈ അഭിമുഖത്തിന്റെ ആദ്യ രണ്ട് ഭാഗങ്ങളിൽ നമ്മൾ പങ്കുവച്ചിരുന്നു. അത് കേൾക്കാനായി നിങ്ങൾക്ക് SBS മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്, അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പിൽ നിന്നും അത് കേൾക്കാൻ കഴിയും. ഈ അഭിമുഖവുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ഡിജു ശിവദാസ്. ഇത്തരത്തിൽ ഒരു ഓട്ടിസം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം തരത്തിലുള്ള സഹായങ്ങളാണ് ഓസ്ട്രേലിയൻ സംവിധാന പ്രകാരം ഇപ്പോൾ, പ്രത്യേകിച്ച് NDIS ഉണ്ടല്ലോ, അപ്പോൾ എന്തെല്ലാം സഹായങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്?
അത് മെഡിക്കെയർ വഴി കുറെ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്, NDIS വഴി സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡിസബിലിറ്റി പെൻഷൻ അതുപോലുള്ള സെൻട്രലിങ്ക് വഴിയും സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വേണം ഇതിനെ കാണാൻ. മെഡിക്കെയർ വഴിയുള്ള സഹായം എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഒരു പീഡിയാട്രീഷനെ കാണുന്നു അല്ലെങ്കിൽ ചൈൽഡ് സൈക്യാട്രിസ്റ്റിനെ കാണുന്നു, പ്രൈവറ്റ് ആയിട്ട് കാണുന്നതാണെങ്കിൽ അതിന് മെഡിക്കെയർ സപ്പോർട്ട് അതിന്റെ ബില്ലിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെ. അതുപോലെ തന്നെ നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു മെന്റൽ ഹെൽത്ത് കെയർ പ്ലാൻ വഴി നമുക്കൊരു വർഷം 10-12 സെഷൻ സൈക്കോളജിസ്റ്റിനെ കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റ് അലൈഡ് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റിനെയും ഇതുവഴി കാണാൻ കഴിയും. പിന്നെ പബ്ലിക് സംവിധാനത്തിൽ പല സർവീസസും, ഇതേപോലെ ഇപ്പം ക്വീൻസ്ലാൻഡിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പബ്ലിക് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് വഴി ചില ഇന്റർവെൻഷൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഇപ്പം ക്വീൻസ്ലാൻഡിലാണെങ്കിൽ ഞാൻ പറയും ഓട്ടിസം ക്വീൻസ്ലാൻഡ്, അതൊരു നല്ല വെബ്സൈറ്റാണ്, അവരുടെയും റിസോഴ്സസ്. അപ്പം എന്തുണ്ട് അവിടെ ലോക്കൽ സപ്പോർട്ട് സിസ്റ്റംസോ പിയർ ഗ്രൂപ്പ്സ്, അതായത് ഓട്ടിസം ഉള്ള മറ്റ് പേരൻസുമായിട്ട് ലിങ്കപ്പ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അഡൽസ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടിസം ഉള്ള മറ്റ് വ്യക്തികളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക, അവരെങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്തത്, അങ്ങനെയുള്ള സപ്പോർട്ട് സിസ്റ്റംസ്. NDIS ഒരിക്കലും നമ്മൾ ഡയഗ്നോസിസ് ആയിക്കഴിഞ്ഞാൽ ആ ഡയഗ്നോസിസും അതിനെ ബേസ് ചെയ്ത് NDIS ആപ്ലിക്കേഷൻ കൊടുത്ത് NDIS ആപ്ലിക്കേഷൻ വഴി ഈ കുട്ടിക്ക് എന്താണ് അല്ലെങ്കിൽ ഇയാൾക്ക് എന്താണ് നീഡ്സ് ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള സപ്പോർട്ട് NDIS വഴി വരാൻ കഴിയും. പിന്നെ ഡിസബിലിറ്റി പെൻഷൻ എന്ന് പറയുന്ന സെൻട്രൽ ലിങ്കിൽ അതും അതിനും അപ്ലൈ ചെയ്യാം, കെയറേഴ്സ് പെൻഷനും അപ്ലൈ ചെയ്യാൻ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഓസ്ട്രേലിയയിലുണ്ട്.
ഈ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ സപ്പോർട്ട് കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ തെറാപ്പി ചികിത്സ എല്ലാം കൊണ്ട് പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുമോ, അതോ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണോ ഈ സപ്പോർട്ടും അല്ലെങ്കിൽ തെറാപ്പിയും എല്ലാം കൊണ്ട് നമ്മൾ മെഡിക്കൽ ലോകം, താങ്കൾ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ ലക്ഷ്യം വെക്കുന്നത്?
ഇത് അഗൈൻ നമ്മൾ ഓട്ടിസം എന്ന് പറയുന്നത് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു കാര്യമല്ല. നമ്മളിപ്പോൾ അതിനെപ്പറ്റി നേരെ നമ്മൾ പറഞ്ഞല്ലോ, ഇതൊരു ഡൈവേഴ്സിറ്റി ആയി കാണുന്നതോടുകൂടി ഇത് ചികിത്സിച്ച് മാറ്റേണ്ട ഒരു കാര്യമാണെന്നും നമ്മൾ പറയുന്നില്ല.
ചികിത്സ അല്ല ഇതിന് വേണ്ടതല്ലേ?
അതിപ്പോ ചികിത്സ എന്ന് പറയുന്നത്, അതായത് ഞാൻ എന്റെ ചുറ്റുപാടുകൾ എന്റെ ലോകത്തെ ഞാൻ വ്യത്യസ്തമായി കാണുന്നു, പക്ഷേ ലോകം മാറുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പൊ ഞാൻ ഓട്ടിസ്റ്റിക് മനുഷ്യനാണെങ്കിൽ ഞാൻ എന്റെ ലോകത്തെ ഇനോ ബിജു കാണുന്നതൊക്കെ കാണുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എനിക്ക് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പൊ ആ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി ഈ സപ്പോർട്ട് സർവീസസ് ഉപയോഗപ്പെടുത്താം. അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട് മറ്റ് രോഗങ്ങളായി വരാം, ഇപ്പൊ ഉത്കണ്ഠ രോഗമായി വരാം, ഇപ്പൊ മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിഷാദ രോഗമായി വരാം. അപ്പം അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ചികിത്സ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്കിപ്പോ കോഅക്കറിങ് ഡിസീസ് എന്ന് പറഞ്ഞ്, അതായത് ഇപ്പം ADHD പോലുള്ള, ഇപ്പം ഏകദേശം 60-70% വരെ ഓട്ടിസം ഉള്ളവർക്ക് ADHD ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ADHD കാരണം ഓട്ടിസത്തിന്റെ പ്രശ്നങ്ങൾ, ചലഞ്ചസ് ആംപ്ലിഫൈ ചെയ്യാം, കൂടാൻ സാധ്യതയുണ്ട്. ഈ ADHD നമുക്ക് നന്നായി ട്രീറ്റ് ചെയ്യാൻ കഴിയും. അപ്പം ADHD ട്രീറ്റ് ചെയ്യുന്നത് വഴി ഈ ഓട്ടിസത്തിന്റെ ചലഞ്ചസ് കുറയാനും സാധ്യതയുണ്ട്. അപ്പം അതാണ് നമ്മൾ ചികിത്സ എന്ന് പറയുന്നത്. ഓട്ടിസം കൊണ്ട് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ ഉള്ളൊരു ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ നിന്ന് US രണ്ട് മരുന്നുകളുണ്ട്, ഓസ്ട്രേലിയയില് ഒരു മരുന്നുണ്ട്. അത് രണ്ടും അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ബുദ്ധിമുട്ട് കൊണ്ടുണ്ടാകുന്ന ഒരു ഇറിറ്റബിലിറ്റി എന്ന് പറയും, ആ ഇറിറ്റബിലിറ്റി കുറയ്ക്കാൻ ചില മരുന്നുകൾ ഉപയോഗം വരും. പക്ഷെ അതല്ലാതെ ഓട്ടിസത്തിന്റെ കോ സിംറ്റംസ്, ഓട്ടിസം കൊണ്ടുണ്ടാകുന്ന സോഷ്യൽ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് റെപ്പറ്റേറ്റീവ് പാറ്റേൺസ് അല്ലെങ്കിൽ സെൻസറി ഇഷ്യൂസ്, ഇതിന് ചികിത്സയില്ല, ഇത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്.
അപ്പൊ അവരുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കി അതെങ്ങനെ നിത്യജീവിതത്തിൽ മറ്റു പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകാം എന്നുള്ളത് മാത്രമാണ് ഈ ഇന്റർവെൻഷൻ ഉണ്ടാകുന്നത് അല്ലേ?
ഓക്കെ, തീർച്ചയായും. ഇപ്പൊ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ, കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് കൂടുതൽ പഠന സഹായം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ ഇതിന്റെ ഭാഗമായി തന്നെ?
തീർച്ചയായിട്ടും എല്ലാ എഡ്യൂക്കേഷൻ സെന്റേഴ്സും ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ഡിസബിലിറ്റി ആയാലും എന്ത് ബുദ്ധിമുട്ടുകളായാലും അതിനനുസരിച്ചുള്ള സപ്പോർട്ട് സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്ന് ചില സ്കൂളുകളിൽ ഓട്ടിസം ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ് ഇതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. അപ്പം അവർക്ക് ഈ കുട്ടിയുമായിരുന്നു ഈ കുട്ടിക്ക് ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് പ്ലാൻ ക്ലാസ് റൂമിലേക്ക്. ഈ കുട്ടിയുടെ പ്ലാൻ എങ്ങനെയിരിക്കും? കാരണം ചിലപ്പം ആ കുട്ടിക്ക് മാത്സിൽ കുട്ടി മുന്നോട്ടായിരിക്കും, അപ്പൊ ആ കുട്ടിക്ക് ആ മാത്സ് കൂടുതൽ കൊടുക്കുക, നേരെ മറിച്ച് ഇംഗ്ലീഷിന് കൂടുതൽ സപ്പോർട്ട് വേണ്ടി വരാം, അല്ലെങ്കിൽ തിരിച്ചായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് പ്ലാൻ സ്കൂളിൽ കൊടുക്കാൻ കഴിയും. പിന്നെ മറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ്, അതായത് ചില സമയത്ത് ഈ കുട്ടിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം, അപ്പം അതിനാരെങ്കിലും വായിച്ചു കൊടുക്കുക. ചില സമയത്ത് വായിക്കാനായിരിക്കും അവർക്ക് എളുപ്പം, അപ്പം അവർക്ക് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ എഴുതി കൊടുക്കുക. അപ്പം അങ്ങനെ അങ്ങനെയുള്ള ക്ലാസ് റൂം അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാനും കഴിയും. പിന്നെ ചില സ്പെഷ്യൽ സ്കൂൾസ് ഉണ്ട്, മിക്ക സ്റ്റേറ്റ്സിലും അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന സ്കൂൾസ് ഉണ്ട്, അതുവഴിയും എഡ്യൂക്കേഷൻ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്.
അപ്പൊ ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ള ഓട്ടിസം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലൂടെ പോകുമ്പോൾ, പ്രത്യേകിച്ചും കുട്ടികളാണെങ്കിൽ മാതാപിതാക്കൾ ആ കുട്ടികളോട് പെരുമാറുന്ന രീതിയിലും മറ്റും ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കാരണം ഒരു സാധാരണ മറ്റെല്ലാ കുട്ടികളെയും കാണുന്ന അതേ പ്രതീക്ഷയായിരിക്കുമല്ലോ മാതാപിതാക്കൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത്, പഠന കാര്യത്തിലായാലും മറ്റ് ആക്ടിവിറ്റീസിന്റെ കാര്യത്തിലായാലും. അപ്പൊ എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് ആ കുട്ടികളോട് പെരുമാറുന്നതിൽ മാറ്റം വരുത്താവുന്നത്, കൂടുതൽ ശ്രദ്ധിക്കാവുന്നത്?
മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, ഈ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് അവരവരുടെ ലോകത്തെ മനസ്സിലാക്കുന്നത്, അവരുടെ വേൾഡിനെ മനസ്സിലാക്കുന്നത് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പം അവർക്കൊരു മൂത്ത കുട്ടി ഉണ്ടെങ്കിൽ, ആ മൂത്ത കുട്ടി ആറാം ക്ലാസ്സിൽ നിന്ന് ഏഴാം ക്ലാസ്സിലോട്ട് മാറിയപ്പോൾ ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു കാണില്ല. വേറെ മറിച്ച് ഓട്ടിസം ഉള്ളൊരു കുട്ടിക്ക് ആറാം ക്ലാസ് വരെ പുള്ളി മാനേജ് ചെയ്തു, പക്ഷേ ഈ ഒരു ട്രാൻസിഷൻ ഹൈസ്കൂളിലോട്ടുള്ള ട്രാൻസിഷൻ അതൊരു ഭയങ്കര വലിയ ചേഞ്ച് ആയിരിക്കാം. അപ്പം അപ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാം. അപ്പോൾ എന്റെ ചേട്ടൻ ചെയ്തല്ലോ, നിനക്ക് എന്താ ചെയ്താല എന്ന് ഉള്ളൊരു മനോഭാവം ചിലപ്പോൾ പാരന്റ്സിന് വരും, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും സഹായിച്ചിട്ട് നിനക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു ഞാൻ പറയുക എന്ന് പറയുന്ന ഒരു നിമിഷം ഈ കുട്ടി എന്താണ്, നമ്മൾ ആ കുട്ടിയുടെ മനസ്സിൽ കുട്ടിയുടെ ലോകം ഒന്ന് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒന്ന് രണ്ട് നല്ല പുസ്തകങ്ങളുണ്ട്, അതായത് നമ്മൾ കാണുന്നു കേൾക്കുന്നു നമുക്ക് വൈബ്രേഷൻ സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പൊ എനിക്ക് വൈബ്രേഷൻ സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്റെ ലോകം ഡീജുവിന്റെ ലോകത്തിൽ നിന്നും എത്ര വ്യത്യസ്തമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കൊച്ചു കഴിവ് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ വേൾഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും. അല്ലെ, അടുത്തുള്ള വീട്ടിൽ കാറ് വരുമ്പോ എനിക്ക് ആ വൈബ്രേഷൻ ഫീൽ ചെയ്യില്ല. അപ്പൊ അതൊരു സ്ട്രെങ്ത് ആവാം, അതെനിക്ക് വല്ലാത്തൊരു ആങ്സൈറ്റി ഉണ്ടാക്കാം, എന്നിലൊരു ഭയം ഉണ്ടാക്കാൻ കഴിയും. അപ്പം ഈ കുട്ടികളും അതുപോലാണ്, അവരവരുടെ ലോകത്തിന് വ്യത്യസ്തമായാണ് കാണുന്നത്. പിന്നെ ചിലപ്പോൾ ഒരുപാട് മിത്സും ഈ ഓട്ടിസത്തിലുണ്ട്. അതായത് ചിലർ പറയും ഈ കുട്ടികൾക്ക് സഹാനുഭൂതിയില്ല. സഹാനുഭൂതി ഇല്ല എന്നുള്ളതല്ല, സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. പ്രകടിപ്പിക്കത്തില്ല എന്നുമല്ല, നമ്മൾ പ്രകടിപ്പിക്കുന്ന രീതിയിലല്ല ഈ കുട്ടികൾ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ പേരൻസിന് തോന്നുമ്പോൾ ഞാന് ഈ ജോലിക്ക് പോയിട്ട് വന്ന് കഷ്ടപ്പെട്ടിരിക്കുന്നു, അപ്പൊ നിനക്ക് എന്നെ പറ്റി ഒരു സഹാനുഭൂതിയും ഇല്ല. അപ്പോ ആ ഒരു ചിലപ്പോ അങ്ങനെ ഒരു ദേഷ്യം വരാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ ഓട്ടിസം ഉള്ള കുട്ടിക്ക് സഹാനുഭൂതി ഉണ്ട്, അവർക്ക് നിങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാവും, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ ആക്ച്വലി ഭയങ്കര പാടാണ്. ഈ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി ഇത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് കാരണം നമുക്ക് നമ്മൾ അറിയാവുന്നതല്ലേ ചെയ്യാൻ പറ്റൂ. ഞാൻ ഈ വൈബ്രേഷന്റെ കാര്യം പറഞ്ഞനക്ക് എനിക്ക് അത് മനസ്സിലാവുന്നില്ല. ഈ ഒരു ഇപ്പൊ ബിജുവിന് വൈബ്രേഷൻ സെൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് എനിക്ക് എന്റെ ഭാവനയിൽ ചിന്തിക്കാനേ കഴിയുന്നുള്ളൂ. അപ്പോൾ മറ്റു കുട്ടികളെ പോലെയോ നമ്മൾ കുട്ടികളായിരുന്നപ്പോഴോ ഉള്ള കണക്കല്ല ഈ കുട്ടി കാണുന്നത്. അപ്പം ഇതൊരു ട്രയൽ ആൻഡ് എറർ ആണ്. ചിലപ്പോൾ പാരന്റ്സിനും അവർ ചില കാര്യങ്ങൾ ചെയ്യുന്നു, അതിൽ നിന്നും അയ്യോ ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്, എന്നാൽ നമ്മളൊന്ന് മാറ്റിയിട്ട് ഈ കുട്ടിക്ക് എങ്ങനെയാണെന്ന് ചിന്തിക്കണം. ചിലപ്പോ തോന്നും എന്താണ് ഇവര് എല്ലാരും ജീനിയസസ് ആണെന്ന്. പിന്നെ വേറൊരു മെത്തി ഓട്ടിസം ഉള്ള നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അത് സെവൻസ്. അത് വളരെ ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് ഇതേപോലെ അവർ മാത്സിലോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഏരിയയിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് അതിൽ അവരൊരു ഒരു ജീനിയസ് അല്ലെങ്കിൽ ഒരു ഒരു പ്രോഡിജി ആയിട്ട് വരാം. ചില സമയത്ത് അവരുടെ ഇൻട്രസ്റ്റ് ഇതേപോലെ ഒരു ഇതേപോലെ എന്താ പറയാ, നമ്മുടെ ടെലിഫോൺ ഡയറക്ടറിയിലുള്ള നമ്പേഴ്സ് അവർക്ക് അറിയാം. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഔട്ട്കംസ് ഒന്നും ഉണ്ടാവണം എന്നില്ല. അപ്പം അവരെ അതിലോട്ട് ഫോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഓട്ടിസം ഉണ്ടാകുന്ന അപ്പം മാത്സ് നിനക്ക് മാത്സ് ഇമ്പോർട്ടൻ്റ് ആണ്, മാത്സ് ഇമ്പോർട്ടൻ്റ് ആണ്, മാത്സിൽ പ്രഷർ ചെയ്യുക. അല്ലെങ്കിൽ അപ്പം ഈ എൻ്റെ കുട്ടി ഒരു സെവൻ്റ് ആണ്, എൻ്റെ കുട്ടിക്ക് ഈ ഒരു സ്കില്ലുണ്ട്, അങ്ങനെ അങ്ങനെ ഒരു കൺക്ലൂഷൻ എത്തുന്നതിന് മുമ്പ് ഇതുള്ളതാണോ ഇതെന്താണ് എന്ന് നമ്മളൊന്ന് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ആ കുട്ടിക്ക് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ വീണ്ടും പ്രഷർ കൊടുക്കുകയാണ്. അപ്പം ഇതൊരു ട്രയൽ ആൻഡ് എറർ ആണ്, ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു ഏരിയ തന്നെയാണ്.
എന്തായാലും മലയാളി സമൂഹത്തിന്റെ കാര്യം ഇപ്പൊ നമ്മൾ പറയുമ്പോൾ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണകൾ മലയാളി സമൂഹത്തിൽ ഡോക്ടർ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രത്യേകമായി എന്തെങ്കിലും മലയാളി സമൂഹത്തിനോട് പറയാൻ കഴിയുന്നതുണ്ടോ?
മലയാളി ഈ സമൂഹത്തിൽ ഒന്നുള്ള നമ്മുടെ സമൂഹത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ, ഇത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഈ കുട്ടിക്ക് ഇങ്ങനെ വന്നതെന്നുള്ളൊരു തെറ്റിദ്ധാരണ, അത് അത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊരു എന്താണ് അതൊരു ഗിൽറ്റും ഷെയിമുമായിട്ട് നമുക്ക് വരും. അപ്പം അതിൽ അതൊരു പാരന്റിങ്ങിനെ എഫക്റ്റ് ചെയ്യും. നമ്മൾ അങ്ങനെ ഒരു ഗിൽറ്റോടുകൂടി പാരന്റ് ചെയ്യുമ്പോൾ അത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. മറ്റത് ഇത് ഇതൊരു ഇതിലൊരു ഇവൻ ഡോക്ടേഴ്സിന്റെ ഇടയ്ക്ക് പോലും ഇങ്ങനൊരു ഡയഗ്നോസിസും അതിൻ്റെ ഒരു സ്റ്റിഗ്മയും ഇതിൻ്റെ ഒരു ഷെയിമും ഉണ്ട്. അപ്പൊ ഇത് മറച്ചു വെക്കാനുള്ള ഒരു ശ്രമം നമ്മളെ നാട്ടില് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും അത് നടക്കുന്നു. ഈവൻ ഇനോ വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യലി കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർക്കും ഇങ്ങനൊരു കുട്ടിയെ അങ്ങ് മറച്ച് ഇനോ സോഷ്യലി അവരുടെ സോഷ്യൽ വേൾഡിൽ നിന്ന് മാറ്റി നിർത്തി ചെയ്യുന്നു. അപ്പോൾ അത് മാറേണ്ട ഒരവസ്ഥയാണ്. ഇതിൻ്റെ ഓട്ടിസത്തിൻ്റെ അവയർനെസ് മാത്രമല്ല അക്സെപ്റ്റൻസും വേണം. അതാണ് ഇതിൻ്റെ വേറൊരു സ്റ്റെപ്പ്. നമ്മൾ അവയർനെസ്സിൽ തന്നെ നമ്മൾ ഒരു വളരെ ലോ ഒരു ഇതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് വളരെ ലോ ആണ്. അപ്പോൾ അവയർനെസ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യണം. അത് ഇനോ വെസ്റ്റേൺ വേൾഡിലും ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ അവരൊരു ഹയർ ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്സെപ്റ്റൻസ് അതിലും ബാക്കിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ അക്സെപ്റ്റൻസിന്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനിയും വരാണ്ടിയിരിക്കുന്നു. അപ്പം അക്സെപ്റ്റൻസ് അവയർനെസ് മാത്രമല്ല അക്സെപ്റ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കുട്ടിക്ക് ജീവിക്കാൻ കഴിയണം. ആ കുട്ടിയെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് എംപവർ ചെയ്ത് അവരുടെ ബെസ്റ്റ് എബിലിറ്റീസിന് അവർക്ക് അവരുടെ ലോകവുമായി എൻഗേജ് ചെയ്യാൻ കഴിയണം. അതാണ് ഇമ്പോർട്ടൻ്റ്.
തീർച്ചയായും അത്തരം ഒരു അവയർനെസ്സും അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് എങ്ങനെ ഉണ്ടാക്കാവുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു അഭിമുഖം നമ്മൾ നടത്തുന്നതും. അവസാനമായി ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ ഒരു പുതിയ സ്ട്രാറ്റജി അത് എങ്ങനെയായിരിക്കും ഈ ഒരു മലയാളി സമൂഹത്തിനും കുടിയേറ്റ സമൂഹത്തിനും വൈഡർ ഓസ്ട്രേലിയൻ സമൂഹത്തിനും ഏത് തരത്തിലുള്ള മാറ്റമായിരിക്കും വരുത്തുമെന്ന് പ്രതീക്ഷിക്കാവുന്നത് നമുക്ക്?
ഈ ഒരു സ്ട്രാറ്റജി കാണിക്കുന്നത് നമ്മുടെ ഓസ്ട്രേലിയൻ സമൂഹം കുറച്ച് അഡ്വാൻസ്ഡ് ആയി നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഓട്ടിസം ബാധിച്ച ഒരാളും സാധാരണ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരാളും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് എക്കോണമിയിൽ ആ ഗ്യാപ്പ് എക്കണോമിക് ഗ്യാപ്പ് ഉണ്ട്, അവരുടെ എംപ്ലോയ്മെന്റിൽ ആ ഗ്യാപ്പ് ഉണ്ട്, അവരുടെ ഹെൽത്ത് കെയറിൽ ആ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാം. അപ്പം ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടി അവർ അതാണ് ഏർലി ഡയഗ്നോസിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഡയഗ്നോസിസ് ചെയ്താൽ അതെങ്ങനെ പറ്റും, അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും, അത് ആ ഡയഗ്നോസിസ് കഴിഞ്ഞാൽ എങ്ങനെ സോഷ്യൽ ഇൻക്ലൂഷൻ പറ്റും, എങ്ങനെ എക്കണോമിക് ഇൻക്ലൂഷൻ പറ്റും, എങ്ങനെ എഡ്യൂക്കേഷണൽ സപ്പോർട്ട് പറ്റും, എങ്ങനെ ഇവർക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുക. സോ ദ ക്ലോസിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇനോ ആൾക്ക് ഓട്ടിസം ഉള്ളവരും ഓട്ടിസം ഇല്ലാത്തവരും തമ്മിൽ എങ്ങനെ ചെയ്യാൻ കഴിയും. അപ്പോൾ അതൊരു അക്സെപ്റ്റൻസിന്റെ ഒരു എന്താ പറയുക ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് അല്ലെ. നമ്മുടെ സമൂഹത്തിൽ ഇവരുടെ ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് ഇവരെയും മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരിക. അതായത് നമ്മുടെ ലോകത്തിന് മാറാൻ കഴിയില്ല, പക്ഷെ നമുക്ക് ലോകത്തിന് കുറച്ച് സപ്പോർട്ട്സ് ഇവരെ കൊടുത്തിട്ട് അവർക്ക് ഈ ലോകമായിട്ട് എൻഗേജ് ചെയ്യാൻ, കൂടുതൽ എൻഗേജ് ചെയ്യാൻ, കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ നമുക്ക് കഴിയും. അപ്പോൾ അതുവഴി അവരെ നമ്മൾ എംപവർ ചെയ്യണം അല്ലെ. അതുവഴി അവരെ നമ്മൾ എന്താണ് അവരുടെ ഒരു ഫുൾഫില്ലിംഗ് ലൈഫ്, മീനിങ് ഫുൾ ലൈഫ് ജീവിക്കാൻ സഹായിക്കാൻ, അതാണ് ഈ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെസ്റ്റേൺ വേൾഡിൽ തന്നെ നമ്മളെ NDIS ഈ സ്ട്രാറ്റജീസും ഉള്ളത് വളരെ നല്ലൊരു കാര്യമാണ്, വളരെ നല്ല തുടക്കമാണ്.
തീർച്ചയായും വളരെ ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു വിഷയമാണ്. അതിനകത്ത് ഇത്രയും ലളിതമായി ഇത്രയും വിശദമായി നമ്മുടെ മലയാളികൾക്ക് ഓസ്ട്രേലിയൻ മലയാളികൾക്ക് ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് നൽകിയതിന് വളരെയധികം നന്ദി ഡോക്ടർ അരുൺ പിള്ളൈ.
താങ്ക് യു ഡിജു. ഇത് എനിക്കും വളരെ എൻ്റെ മനസ്സിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇത് ഇതിൻ്റെ അവയർനെസ്സും അക്സെപ്റ്റൻസും കൂട്ടേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെ ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഇങ്ങനെ ഒരു ഡിസ്കഷൻ നമ്മുടെ ആൾക്കാർക്ക് ഇടയ്ക്കോട്ട് ചെയ്യുന്നതിനും വളരെ നന്ദി. അതിന് SBSനോടും ഡിജുവിനോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. താങ്ക് യു.
ഓട്ടിസത്തെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങളാണ് SBS മലയാളം ഈ അഭിമുഖ പരമ്പരയിലൂടെ നിങ്ങൾക്കായി പങ്കുവച്ചത്. ബ്രിസ്ബനിൽ ചൈൽഡ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ അരുൺ പിള്ളയാണ് ഇതുമായി ബന്ധപ്പെട്ട് SBS മലയാളത്തോട് സംസാരിച്ചത്. മൂന്ന് ഭാഗങ്ങളിലായിരുന്നു ഈ അഭിമുഖം ഞങ്ങൾ നൽകിയത്. ഓട്ടിസം എന്താണെന്നും എങ്ങനെ തിരിച്ചറിയാമെന്നും പരിശോധന എങ്ങനെ നടത്താമെന്നുമെല്ലാം ഇതിൽ പൂർണ്ണമായി വിശദീകരിച്ചിട്ടുണ്ട്. ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് പൊതുവായ കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് ഇതേക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ആരോഗ്യ വിദഗ്ധനെ നേരിൽ കാണാൻ മറക്കരുത്. ഈ പരമ്പര പൂർണ്ണമായും SBS മലയാളം വെബ്സൈറ്റിൽ നിന്ന് കേൾക്കാൻ കഴിയും. ഇതോടൊപ്പം തന്നെ വെർച്വൽ ഓട്ടിസം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓട്ടിസം അവസ്ഥയല്ലാതെ ഓട്ടിസം അല്ലെങ്കിലും അതുമായി സമാനതകളുള്ള മറ്റൊരു സാഹചര്യമാണ് വെർച്വൽ ഓട്ടിസം. അതേക്കുറിച്ച് നമ്മൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പോഡ്കാസ്റ്റിനായി കാത്തിരിക്കുക. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്.